Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഏപ്രിൽ മാസം 24 തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചത്വരത്തിൽ ഫ്രാൻസിസ് പാപ്പ നടത്തിയ പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധാമ്മയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ഫ്രാൻസിസ് പാപ്പ. ഇറ്റലിയിലെ തെർമോലി ഇടവകയിൽ ഫാത്തിമ മാതാവിന്റെ അത്ഭുത ചിത്രം പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കുന്നതിന് മുന്നോടിയായി ഫ്രാൻസിസ് പാപ്പ ഇടവകയിലെ വിശ്വാസികൾക്ക് വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഏപ്രിൽ മാസം 27 തീയതി ഇടവകയിലെത്തുന്ന ഫാത്തിമ മാതാവിന്റെ അത്ഭുത ചിത്രം 7 വരെയാണ് വിശ്വാസികൾക്കായി ഇടവകയിൽ തുറന്നുകൊടുക്കുന്നത്. തന്റെ സന്ദേശത്തിൽ പരിശുദ്ധയമ്മ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദർശനത്തിന്റെ വ്യതിരിക്തതയെ പാപ്പ എടുത്തു പറഞ്ഞു. ഓരോ വ്യക്തിക്കും നൽകേണ്ട എല്ലാ മര്യാദയും നൽകിക്കൊണ്ട് നമ്മുടെ അനുവാദത്തിനുവേണ്ടി അവൾ ഹൃദയവാതിൽക്കൽ കാത്തുനിൽക്കുന്നുവെന്നും എന്നാൽ മറുപടി നൽകിക്കൊണ്ട് അവളെ സ്വീകരിക്കുവാനുള്ള കടമ നമ്മുടേതാണെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ അടിവരയിട്ടു. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാൻ നാം തയ്യാറാവണമെന്നും പാപ്പ പറഞ്ഞു. നമ്മുടെ ഉള്ളും ഉള്ളവും തിരിച്ചറിയുന്ന പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുവാനും നമുക്ക് സാധിക്കണമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. വിശുദ്ധ നാട്ടിൽ സമാധാന സംസ്ഥാപനത്തിന് ചർച്ചകൾ അനിവാര്യം. കർദിനാൾ പിറ്റ്സബാല്ല. 200 ദിവസങ്ങളായി തുടരുന്ന യുദ്ധം മധ്യപൂർവേഷ്യയിൽ ഏറെ ദുരിതങ്ങൾ അവശേഷിപ്പിക്കുന്ന അവസരത്തിൽ ജെറുസലേമിന്റെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബത്തിസ്ത പിറ്റ്സബാല്ല സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വിട്ടുവീഴ്ചകളും സംഭാഷണങ്ങളും ഏറെ ആവശ്യമാണെന്ന് പറഞ്ഞു. ഒപ്പം ദ്വിരാഷ്ട്ര നിർമ്മാണം മാത്രമാണ് ശാശ്വത പരിഹാരമാർഗമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്ന് അനുഭവിക്കുന്ന യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാന കാരണം സ്വാർത്ഥതയാണെന്നും അതിനുപകരം നാമെല്ലാവരും ഒരു സമൂഹമാണെന്നുള്ള കൂട്ടായ്മയുടെ ചിന്തയാകണം നമ്മെ ഭരിക്കേണ്ടതെന്നും കർദിനാൾ ഓർമ്മപ്പെടുത്തി. മതപരമായ ആഘോഷ അവസരങ്ങൾ ഇപ്രകാരം പരസ്പരം തിരിച്ചറിയുവാനും സംഭാഷണം നടത്തുവാനുമുള്ള ഒരു പ്രധാന അവസരമാണ്. മതാന്തര സംവാദ പ്രസംഗങ്ങളെക്കാൾ മതിലുകൾ തകർത്തുകൊണ്ട് ഒരുമിച്ചുള്ള അത്താഴം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. യുദ്ധ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ഏകാന്തതയുടെ ബുദ്ധിമുട്ടുകളും കർദിനാൾ പങ്കുവച്ചു. എന്നാൽ ഏകാന്തതയിൽ നിന്നുള്ള വലിയ ആശ്വാസമാണ് പ്രാർത്ഥനയെന്നും അവിടെ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക സഭ നിരവധി ആളുകളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും നൽകുന്ന സഹായങ്ങൾ വിശുദ്ധ നാട്ടിലെ ആളുകൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരിയൻ മാസത്തിൽ പോംപെ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ. പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ ഇറ്റലിയിലെ പോംപെയിൽ പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മെയ് മാസത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. മേരിക്ക് സുപ്രഭാതം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രഭാത പ്രാർത്ഥനകൾ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:30 വിശ്വാസികൾ ബസിലിക്കയിൽ ഒത്തുകൂടി നടത്തും. വിവിധ ദിവസങ്ങളിലെ ദിവ്യബലിക്ക് മെത്രാൻമാർ പ്രധാന കാർമ്മികത്വം വഹിക്കും. മെയ് മാസം 4 മുതൽ 8 വരെ ആഗോള സമാധാനത്തിനുവേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും നടത്തും. 23 യോഹന്നാൻ പാപ്പായുടെ നാമധേയത്തിലുള്ള ചത്തുരത്തിൽ വച്ച് തദ്വസരത്തിൽ ജപമാലയം ചൊല്ലി പ്രാർത്ഥിക്കും. ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. മോൺസിഞ്ഞോർ ഗബ്രിയേലെ കാച്ച. സ്ത്രീകൾ, സമാധാനം, സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള തുറന്ന സംവാദവേളയിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകനായ മോൺസിഞ്ഞോർ ഗബ്രിയേലെ കാച്ച സായുധ സംഘടനകളിൽ ലൈംഗിക അതിക്രമങ്ങൾ ആസൂത്രിതമായി വർദ്ധിക്കുന്നതിലുള്ള ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് പ്രസ്താവന നടത്തി. യുദ്ധത്തിന്റെ വിപത്തുകൾ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു ലോകത്ത് സംഘടനകളുടെ മറവിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണെന്ന് അദ്ദേഹം അടിവരയിട്ടു. തീവ്രവാദ സംഘടനകളും മറ്റ് സായുധ ഗ്രൂപ്പുകളും തന്ത്രപരമായ ഒരു യുദ്ധരീതിയായി ലൈംഗിക അതിക്രമത്തെ ബോധപൂർവം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തിന്റെ ആശങ്കകളും മോൺസിഞ്ഞോർ പങ്കുവച്ചു. ലൈംഗിക അതിക്രമങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങളിലും സ്ത്രീകളുടെ ഉപജീവന മാർഗത്തിലും ഉണ്ടാക്കുന്ന പ്രതികൂല പ്രത്യാഘാതങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനാൽ ഇത്തരം ഹീനകൃത്യങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങൾ ഓരോ രാജ്യവും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും മോൺസിഞ്ഞോർ കാച്ച എടുത്തു പറഞ്ഞു. വത്തിക്കാന്റെ കൃത്രിമബുദ്ധി നൈതിക കരാറിൽ ചിസ്കോ കമ്പനി ഒപ്പുവച്ചു. കൃത്രിമ ബുദ്ധിയുടെ അതിപ്രസരം സമൂഹത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരുമ്പോൾ അതിന് നൈതികമായ ഒരു നിയന്ത്രണം ആവശ്യപ്പെടുന്ന വത്തിക്കാൻ കരാറിൽ ഏപ്രിൽ മാസം 24-ാം തീയതി ബഹുമുഖ വിവരസാങ്കേതിക കമ്പനിയായ ചിസ്കോ ഒപ്പുവച്ചു. കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു കമ്പനിയെന്ന നിലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ, വിവര സംരക്ഷണം, സുരക്ഷിതത്വം എന്നിവയുടെ വൈദഗ്ധ്യം ചിസ്കോ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുവെന്നും അതിൽ പരിശുദ്ധ സിംഹാസനത്തിന് അതിയായ സന്തോഷമുണ്ടെന്നും ജീവനുവേണ്ടിയുള്ള പൊന്തിഫിക്കൽ അക്കാദമിയുടെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ വിൻസെൻസോ പാലിയ പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി മാർപാപ്പയുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ സംഗ്രഹം കേൾക്കാം. ഫ്രാൻസിസ് പാപ്പ പതിവ് പോലെ ഈ ബുധനാഴ്ച വത്തിക്കാനിൽ പൊതുദർശനം അനുവദിച്ചു. അതിരാവിലെ ആലിപ്പഴ വർഷവും മഴയും കാർമേഘാവൃതമായിരുന്ന അന്തരീക്ഷവും പ്രതികൂലാവസ്ഥ സൃഷ്ടിച്ചുവെങ്കിലും പിന്നീട് അന്തരീക്ഷം തെളിഞ്ഞതിനാൽ പ്രതിവാര പൊതുകൂടിക്കാഴ്ച വേദി മുൻനിശ്ചയപ്രകാരം വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ ചത്തുരം തന്നെ ആയിരുന്നു. വിവിധ രാജ്യക്കാരായിരുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരും സന്ദർശകരും ബസലിക്കാങ്കണത്തിൽ സന്നിഹിതരായിരുന്നു. എല്ലാവർക്കും തന്നെ കാണത്തക്ക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന വെളുത്ത തുറന്ന വാഹനത്തിൽ ചതുരത്തിലെത്തിയ പാപ്പായെ കണ്ട മാത്രയിൽ ജനസഞ്ചയത്തിന്റെ ആനന്ദം അണപൊട്ടിയൊഴുകി. അവരുടെ കരഘോഷവും ആനന്ദാരവങ്ങളും ചതുരത്തിൽ അലതല്ലി. തന്നോടൊപ്പം ഏതാനും ബാലികാബാലന്മാരെ വാഹനത്തിൽ കയറ്റി ജനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്കിടയിലൂടെ നീങ്ങിയ പാപ്പ പ്രസംഗവേദിയിലേക്ക് നയിക്കുന്ന പടവുകൾക്കടുത്തുവച്ച് കുട്ടികളെ വണ്ടിയിൽ നിന്നിറക്കി. തുടർന്ന് വാഹനം പടവുകൾ കയറി വേദിക്കരികിലെത്തിയപ്പോൾ പാപ്പ അതിൽ നിന്നിറങ്ങുകയും റോമിലെ സമയം രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 12:30 ശേഷം ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ ഭാഗപാരായണം ആയിരുന്നു.
A reading from the letter of Saint Paul to the Colossians. Brothers and sisters, we always thank God, the Father of our Lord Jesus Christ, when we pray for you.
ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കുവേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് സകല വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. പൗലോസ് ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3:1-5 വാക്യങ്ങൾ. ഈ വായനയ്ക്കുശേഷം പാപ്പ ദുർഗുണങ്ങളെയും സൽഗുണങ്ങളെയും അധികരിച്ചുള്ള പ്രബോധന പരമ്പര തുടർന്നു. 4 മൌലിക പുണ്യങ്ങളെക്കുറിച്ചുള്ള പരിചിന്തനം കഴിഞ്ഞ വാരത്തോടെ അവസാനിച്ചതിനാൽ അതിന്റെ തുടർച്ചയായി പാപ്പ ആത്മാവിനനുസൃത കൃപാജീവിതത്തെക്കുറിച്ച് വിചിന്തനം ചെയ്തു. ഇത്തവണ പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ ഇപ്രകാരം പറഞ്ഞു.
Cari fratelli e sorelle, buongiorno. Nelle scorse settimane abbiamo riflettuto sulle virtù cardinali.
കഴിഞ്ഞയാഴ്ചകളിൽ നമ്മൾ വിവേകം, നീതി, ധൈര്യം, സംയമനം എന്നീ മൌലിക പുണ്യങ്ങളെക്കുറിച്ച് മനനം ചെയ്തു. മൌലിക പുണ്യങ്ങൾ 4 നമ്മൾ പലവരു ഊന്നിപ്പറഞ്ഞതുപോലെ ഈ 4 പുണ്യങ്ങളും ക്രൈസ്തവികതയ്ക്കു പോലും മുമ്പുള്ള വളരെ പുരാതനമായ ഒരു ജ്ഞാനത്തിൽപ്പെട്ടതാണ്. ക്രിസ്തുവിനു മുമ്പ് തന്നെ സത്യസന്ധത ഒരു പൗരധർമ്മമായും ജ്ഞാനം ഒരു കർമ്മനിയമമായും ധൈര്യം നന്മോന്മുഖ ജീവിതത്തിന് മൌലിക ഘടകമായും മിതത്വം ധാരാളിത്തത്താൽ തകിടം മറിക്കപ്പെടാതിരിക്കുന്നതിനാവശ്യമായ നടപടിയായും പ്രഘോഷിക്കപ്പെട്ടിരുന്നു. നരകുലത്തിന്റെ ഈ പൈതൃകത്തെ ക്രിസ്തുമതം മാറ്റിസ്ഥാപിച്ചിട്ടില്ല, മറിച്ച് അതിനെ എടുത്തുകാട്ടുകയും മൂല്യവൽക്കരിക്കുകയും ശുദ്ധീകരിക്കുകയും വിശ്വാസത്തിൽ സമന്വയിപ്പിക്കുകയുമാണ് ചെയ്തത്. ആകയാൽ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും ഹൃദയത്തിൽ നന്മ തേടാനുള്ള കഴിവുണ്ട്. പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നത് അവിടത്തെ സ്വാഗതം ചെയ്യുന്നവർക്ക് നന്മയും തിന്മയും വ്യക്തമായി വേർതിരിച്ചറിയാനും തിന്മയെ ത്യജിച്ചുകൊണ്ട് നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ആർജിക്കാനും അങ്ങനെ ചെയ്യുന്നതിലൂടെ പൂർണമായ വിശ്വാസ സാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ഓരോ വ്യക്തിയുടെയും ഭാഗധേയമായ ജീവിതത്തിന്റെ പൂർണതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ക്രിസ്ത്യാനിക്ക് യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ പരിശുദ്ധരൂപിയുടെ സവിശേഷ സഹായം ലഭിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ഭാഗധേയം പൂർണതയാണ്, ജീവിത പൂർണത. പുതിയ നിയമരചനകളിൽ പലപ്പോഴും ഒരുമിച്ച് പരാമർശിക്കപ്പെടുന്ന തീർത്തും ക്രിസ്തീയമായ മറ്റ് മൂന്ന് പുണ്യങ്ങളുടെ ദാനത്തോടെയാണ് ഇത് നിറവേറ്റപ്പെടുന്നത്. ക്രിസ്ത്യാനികളുടെ ജീവിതത്തിന്റെ സവിശേഷതയായ ഈ അടിസ്ഥാനപരമായ മനോഭാവങ്ങൾ വിശ്വാസം, ശരണം, ഉപവി എന്നിവയാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ സ്വീകരിക്കപ്പെടുകയും ജീവിക്കപ്പെടുകയും ചെയ്യുന്ന അവയെ ഒരു നല്ല ജീവിതത്തിന്റെ അച്ചുതണ്ടായ മൌലിക പുണ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നതിനുവേണ്ടി ക്രിസ്തീയ രചയിതാക്കൾ വളരെ പെട്ടെന്നു തന്നെ അവയെ ദൈവിക പുണ്യങ്ങൾ എന്ന് വിളിച്ചു. ഈ രണ്ടു വിഭാഗങ്ങളെയും ക്രമനിബദ്ധമായ നിരവധി പരിചിന്തനങ്ങളിൽ സമന്വയിപ്പിച്ചുകൊണ്ട് വിസ്മയകരമായ ഒരു സപ്തകം അവർ തയ്യാറാക്കി. അത് പലപ്പോഴും ഏഴ് മാരക പാപങ്ങളുടെ പട്ടികയ്ക്ക് നേർവിപരീതമായി നിന്നു. ദൈവിക പുണ്യങ്ങളുടെ പ്രവർത്തനത്തെ കത്തോലിക്ക സഭയുടെ മതബോധനം ഇപ്രകാരം നിർവചിക്കുന്നു: ദൈവിക പുണ്യങ്ങൾ ക്രൈസ്തവ ധാർമ്മിക പ്രവർത്തനത്തിന് അടിസ്ഥാനമിടുകയും അതിനെ സജീവമാക്കുകയും സവിശേഷമാക്കുകയും ചെയ്യുന്നു. അവ സകല ധാർമ്മിക സുഹൃത്തുക്കൾക്കും അറിവ് പകരുകയും ജീവൻ നൽകുകയും ചെയ്യുന്നു. അവ വിശ്വാസികളുടെ ആത്മാവിൽ ദൈവത്താൽ നിവേശിപ്പിക്കപ്പെട്ടവയാണ്. അവർ ദൈവമക്കളെന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനും നിത്യജീവൻ അർഹത നേടുന്നതിനും അവരെ കഴിവുള്ളവരാക്കുന്നതിനു വേണ്ടിയാണത്. മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും അച്ചാരമാണ് അവ. അപകട സാധ്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നന്മ ചെയ്യുന്നതിൽ വീരന്മാരായ സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിക്കുന്ന അപകട സാധ്യത മൌലിക പുണ്യങ്ങൾക്കുണ്ട്. എന്നാൽ ചുരുക്കത്തിൽ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റപ്പെട്ട ദൈവിക പുണ്യങ്ങളുടെ മഹത്തായ ദാനം പരിശുദ്ധാത്മാവിൽ ജീവിക്കപ്പെടുന്ന അസ്തിത്വമാണ്. ക്രിസ്ത്യാനി ഒരിക്കലും തനിച്ചല്ല. അവൻ നന്മ ചെയ്യുന്നത് വ്യക്തിപരമായ പ്രതിബദ്ധതയുടേതായ മഹാപരിശ്രമത്തിലൂടെയല്ല, മറിച്ച് ഗുരുവായ യേശുവിനെ അനുഗമിക്കുന്ന ഒരു എളിയ ശിഷ്യനെന്ന നിലയിലാണ്. ജീവിതത്തിൽ അവൻ മുന്നേറുന്നു. ക്രൈസ്തവനുള്ള ദൈവിക പുണ്യങ്ങൾ സ്വയം പര്യാപ്തതയ്ക്കുള്ള വലിയ മറുമരുന്നാണ്. ക്രിസ്ത്യാനി ഒരിക്കലും തനിച്ചല്ല. ധാർമ്മികമായി കുറ്റമറ്റ ചില സ്ത്രീ പുരുഷന്മാർ അവരെ അറിയുന്നവരുടെ കണ്ണിൽ എത്രയോ തവണ ധാർഷ്ട്യമുള്ളവരും അഹങ്കാരികളും ആയിത്തീരുന്ന അപകട സാധ്യതയുണ്ട്. സുവിശേഷം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന അപകടമാണിത്. അവിടെ യേശു തന്റെ ശിഷ്യന്മാരോട് ശുപാർശ ചെയ്യുന്നു: ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പറയുക, ഞങ്ങൾ പ്രയോജനശൂന്യരായ ദാസന്മാരാണ്, ഞങ്ങൾ കടമ നിർവഹിച്ചതേയുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 17:10. അഹങ്കാരം, അത് ഒരു വിഷമാണ്. അതൊരു ശക്തമായ വിഷമാണ്. നന്മയാൽ മുദ്രിതമായ ഒരു ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കാൻ അത് ഒരു തുള്ളി മാത്രം മതി. ഒരു മനുഷ്യൻ ഒരു കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അംഗീകാരവും പ്രശംസയും കൊയ്തിരിക്കാം. പക്ഷേ ഇതെല്ലാം തനിക്കുവേണ്ടി, തനിക്കുവേണ്ടി മാത്രം, സ്വയം മഹത്വവൽക്കരിക്കാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അവനെ ഇപ്പോഴും സച്ചരിതൻ എന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ലേയില്ല. നന്മ ഒരു ലക്ഷ്യം മാത്രമല്ല, ഒരു വഴിയും കൂടിയാണ്. നല്ലതിന് ഒരുപാട് വിവേചന ബുദ്ധി, ഒരുപാട് കാരുണ്യം ആവശ്യമാണ്. എല്ലാറ്റിനും ഉപരിയായി പലപ്പോഴും തള്ളി നിൽക്കുന്ന നമ്മുടെ അഹം എന്ന സാന്നിധ്യം സർവോപരി ഇല്ലാതാക്കേണ്ടത് നന്മയ്ക്ക് ആവശ്യമാണ്. അഹം സകലത്തിന്റെയും കേന്ദ്രസ്ഥാനത്ത് വരുമ്പോൾ സകലതും നശിക്കുന്നു. ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്കുവേണ്ടി മാത്രമാണെങ്കിൽ ഈ പ്രചോദനം ശരിക്കും പ്രധാനമാണോ? പാപമഹം എല്ലാം കൈയടക്കുകയും അങ്ങനെ അഹങ്കാരം ജനിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ വേദനാജനകമാകുന്ന ഇത്തരം സാഹചര്യങ്ങളെല്ലാം ശരിയാക്കാൻ ദൈവിക പുണ്യങ്ങൾ വളരെയധികം സഹായിക്കുന്നു. വീഴ്ചയുടെ നിമിഷങ്ങളിൽ അവ പ്രത്യേകിച്ചും അങ്ങനെയാകുന്നു. കാരണം നല്ല ധാർമ്മിക ലക്ഷ്യമുള്ളവർ പോലും ചിലപ്പോൾ വീണുപോകുന്നു. നമ്മളെല്ലാവരും ജീവിതത്തിൽ വീണുപോകുന്നു, കാരണം നാം പാപികളാണ്. നിത്യേന പുണ്യാഭ്യാസം നടത്തുന്നവർക്കും ചിലപ്പോൾ തെറ്റുപറ്റുന്നതുപോലെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്നു. ബുദ്ധി എല്ലായ്പ്പോഴും തെളിച്ചമുള്ളതായിരിക്കില്ല. ഇച്ഛാശക്തി എല്ലായ്പ്പോഴും ഉറച്ചതായിരിക്കില്ല. വികാരങ്ങളെല്ലായ്പ്പോഴും നിയന്ത്രിക്കപ്പെടുന്നില്ല. ധൈര്യം ഭയത്തെ എല്ലായ്പ്പോഴും മറികടക്കുന്നില്ല. എന്നാൽ നാം നമ്മുടെ ഹൃദയം ആന്തരിക ഗുരുവായ പരിശുദ്ധാത്മാവിനായി തുറന്നാൽ അവൻ നമ്മിൽ ദൈവിക പുണ്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അപ്പോൾ ദൈവം നമ്മെ വിശ്വാസത്തിലേക്ക് പരിശുദ്ധാത്മശക്തിയാൽ വീണ്ടും തുറക്കുന്നു. നാം നിരുത്സാഹപ്പെട്ടാൽ ദൈവം നമ്മിൽ പ്രത്യാശ ഉണർത്തുന്നു. നമ്മുടെ ഹൃദയം കഠിനമായാൽ ദൈവം തന്റെ സ്നേഹത്താൽ അതിനെ മൃദുലമാക്കുന്നു. നന്ദി.
E se il nostro cuore si è indurito, Dio lo intenerisce col suo amore. Grazie.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗ്ലവും അറബിയും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെട്ടു. പൊതുദർശന പരിപാടിയുടെ അവസാനം പാപ്പ യുവതി യുവാക്കളെയും വൃദ്ധജനത്തെയും രോഗികളെയും നവദമ്പതികളെയും അഭിവാദ്യം ചെയ്തു. നസ്രത്തിലെ യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ രഹസ്യം സോത്സാഹവും സുവ്യക്തവും വിവരിച്ച സുവിശേഷകനായ വിശുദ്ധ മർക്കോസിന്റെ തിരുനാൾ ഏപ്രിൽ 25 വ്യാഴാഴ്ച ആചരിക്കപ്പെടുന്നതനുസ്മരിച്ച പാപ്പ ദൈവരാജ്യ നിർമ്മിതിയിൽ ഉത്സാഹത്തോടെയും വിശ്വസ്തതയോടെയും സഹകരിക്കുന്നതിന് ക്രിസ്തുവിൽ ആകൃഷ്ടരാകാൻ എല്ലാവരെയും ക്ഷണിച്ചു. യുദ്ധവേദികളായ ഉക്രൈൻ, പലസ്തീൻ, ഇസ്രായേൽ, മ്യാൻമാർ എന്നീ നാടുകളെയും ഇതര നാടുകളെയും അനുസ്മരിച്ച പാപ്പ യുദ്ധം എന്നും ഒരു തോൽവിയാണെന്നും ആയുധ നിർമ്മാതാക്കളാണ് ഇവിടെ സമ്പാദിച്ചു കൂട്ടുന്നതെന്നുമുള്ള തന്റെ ബോധ്യം ആവർത്തിക്കുകയും സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. മരണത്തിലേക്ക് പോകുന്ന യുവസൈനികർക്കും യുദ്ധത്തിന്റെ പിടിയിലായിരിക്കുന്ന മധ്യപൂർവദേശത്തിനും ഗാസയ്ക്കും വേണ്ടിയും ഇസ്രായേലും പലസ്തീനും സ്വതന്ത്ര നാടുകളായിരിക്കാനും നല്ല ബന്ധങ്ങൾ പുലർത്താനും അവിടെ സമാധാനം സംജാതമാകാനും വേണ്ടിയും പ്രാർത്ഥിക്കാൻ പാപ്പ എല്ലാവരെയും ക്ഷണിച്ചു. പാപ്പായുടെ ഈ അഭ്യർത്ഥനയെ തുടർന്ന് ലത്തീൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന ആലപിക്കപ്പെട്ടു. തദനന്തരം പാപ്പ എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
Et cum spiritu tuo.
Sit nomen Domini benedictum.
Ex hoc nunc eduque in saeculum.
Aiuterium nostrum in nomine Domini.
Qui fecit caelum et terram.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus. Amen.
Amen.
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.